Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യേശുവിൻ്റെ സമർപ്പണ തിരുനാളിനോടനുബന്ധിച്ചുള്ള സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:21 മുതൽ 35 വരെ വാക്യങ്ങൾ.
ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽപുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോടി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും.
കടത്തുവഞ്ചിയിൽ ഒരു ബുദ്ധസന്യാസി പുഴമുറിച്ച് കടക്കുകയാണ്. വഞ്ചി നിറയെ ഗ്രന്ഥച്ചുരുളുകളാണ്. പുഴയുടെ മധ്യത്തിലെത്തിയതും അവരൊരു ചുഴിയിൽപ്പെട്ടു. മുങ്ങിപ്പോകുമാറ് കടത്തുകാരന് വഞ്ചിയുടെ പിടിയും വിട്ടു. സ്വാമികളെ, ഗ്രന്ഥച്ചുരുളുകൾ പുഴയിലേക്ക് എറിഞ്ഞ് ഖനം കുറയ്ക്കുകയാണെങ്കിൽ അപകടം ഒഴിവാക്കാം, നമുക്ക് രക്ഷപ്പെടാം, വള്ളക്കാരൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ സന്യാസി ഇങ്ങനെ പറഞ്ഞു, ഓ ഇല്ല ഇല്ല സ്നേഹിത, ഇല്ല, ഈ ഗ്രന്ഥച്ചുരുളുകൾ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ കടന്നുപോകുന്നവനല്ലേ. ഇത്രയും പറഞ്ഞ ബുദ്ധസന്യാസി കരങ്ങൾ കൂപ്പി പുഴയിലേക്ക് എടുത്തു ചാടി. ഈ പ്രപഞ്ചത്തിനു മീതെയെല്ലാം മുദ്രവയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ചില താക്കോലുകളെ മനുഷ്യകുലത്തിന് ലഭിച്ചിട്ടുള്ളൂ. അതിലൊന്നാണ് അക്ഷരത്താക്കോൽ. അക്ഷരം അറിവ്, എന്നാൽ നശിക്കാത്തത്, ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം. അക്ഷരം പഠിപ്പിക്കുന്നതിന് കണ്ണു തെളിയിക്കുക എന്നാണ് ഗ്രാമീണ മനസ്സുകൾ പണ്ട് പറഞ്ഞിരുന്നത്. കുഞ്ഞിക്കരങ്ങളിലേക്ക് അക്ഷരത്താക്കോൽ വെച്ച് കൊടുക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യത്തിലെ വിദ്യാരംഭം. അരുതാത്തത് ചെയ്യരുത് മകനെ, മുത്തച്ഛിയാണ് അത് പതിവായിട്ട് എന്നോട് പറഞ്ഞിരുന്നത്. എഴുത്തിനിരുത്താത്ത കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് അക്ഷരത്തിൻ്റെ വെളിച്ചം പകരാനാണ്. പഴയ തലമുറക്കാർക്ക് ഇന്നും ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 9 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞു വരുന്ന വിജയദശമി നാളിലാണ് വിദ്യാരംഭത്തിൻ്റെ പുണ്യദിനം ആചരിക്കുന്നത്. ഭാരതീയ സങ്കല്പത്തിൽ വേദാരംഭത്തിനും പറ്റിയ ദിവസം ഇതുതന്നെയാണ്. ഹരിശ്രീ കുറിക്കുന്നതിൻ്റെ പൊരുളെന്താണ്? വിദ്യ എപ്പോഴും ദൈവത്തിൽ നിന്ന് ആരംഭിക്കണം. ദൈവത്തിൻ്റെ ദീപപീഠത്തിന് മുന്നിൽ 2-3 ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള കുരുന്നുകളെ ഇരുത്തി വിദ്യാരംഭവും വേദാരംഭവും കുറിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ അക്ഷരപടുക്കളായ MT സുഗതകുമാരി, കാക്കനാടൻ, ഓണക്കൂറ്, PC ദേവസ്യ, സ്കറിയ സക്കറിയ തുടങ്ങിയവർ ഭാഷയുടെ ജന്മഭൂമി എന്നറിയപ്പെടുന്ന തിരൂരുള്ള തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭനാളിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ എത്തിച്ചേരുമായിരുന്നു. ഗുരുസ്പർശത്താൽ കുരുന്നുകൾ വിരലിലും നാവിലും വിദ്യാരംഭം കുറിക്കുന്നു. ഇപ്പോൾ ചില പള്ളികളിലും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നുണ്ട്. നല്ല കാര്യം. ദൈവഭയമാണ് വിജ്ഞാനത്തിൻ്റെ ആരംഭം. സുഭാഷിതങ്ങളും സങ്കീർത്തനങ്ങളും ഒരുപോലെ ഇത് ഏറ്റുപാടുന്നുണ്ട്. ഫിയർ ഓഫ് ഗാഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. നസറത്തിലെ കുടുംബം ജോസഫും മേരിയും ഈ വേദവാക്യത്തിൽ വിശ്വസിച്ചിരുന്നിരിക്കണം. തിരുക്കുടുംബം ഉണ്ണിയേശുവെ ദേവാലയത്തിൽ സമർപ്പിച്ച് ഹരിശ്രീ കുറിക്കുന്നതാണ് ഇന്നത്തെ വചനസമീക്ഷ. അമ്മയുടെ ഗർഭപാത്രം തുറന്നാദ്യമായി പുറത്തു വരുന്നവൻ ദൈവത്തിന് കൂദാശ ചെയ്യപ്പെട്ടവനാണ് എന്ന ചിന്തയാണ് ദേവാലയ സമർപ്പണത്തിനും ഈ ഹരിശ്രീ കുറിക്കലിനും പിന്നിലുള്ള സാമൂഹ്യ സങ്കല്പം. ശിശുവിനെക്കുറിച്ച് പറയപ്പെട്ട സംഗതികൾ ഓർത്ത് അവൻ്റെ അമ്മയും അച്ഛനും വിസ്മയം കൊണ്ടു. ദൈവത്തിൻ്റെ രീതിയും ദിശയും ശിശുക്കളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന പ്രതികരണമാണ് ഈ വിസ്മയം. വിജ്ഞാനത്തിൻ്റെ ആരംഭമാണിത്. അക്ഷരത്താക്കോലാദ്യമായി കുഞ്ഞിക്കരങ്ങളിലേക്ക് വച്ചുകൊടുക്കുന്നത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കണം. അതു പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലായാൽ ശ്രേഷ്ഠമായി. കാരണം അതുവഴി ആ കുഞ്ഞ് ദൈവത്തിന് കൂദാശ ചെയ്യപ്പെട്ടവനായി മാറുകയാണല്ലോ. അങ്ങനെ അരുതാത്തത് ചെയ്യാതെ കണ്ണിന് തെളിച്ചമുള്ളവരാകാൻ ദൈവത്തിൻ്റെ ഓരോ കുഞ്ഞുമക്കൾക്കും സാധിക്കട്ടെ. അവർക്ക് സാധിക്കണം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന തലമുറകളുടെ കൂട്ടായ്മയെയാണ് ഇന്നത്തെ സുവിശേഷം ചിത്രീകരിക്കുന്നത്. മാതാപിതാക്കൾ ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രംഗത്ത് യാഥാർത്ഥ്യമാകുന്നത് വ്യത്യസ്ത പ്രായക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ എന്നിവർ സംഗമിക്കുന്ന ഒരു മനോഹരമായ രംഗമാണ്. വളരെ അർത്ഥസമ്പുഷ്ടമായ രംഗാവിഷ്കാരമാണ് ചിത്രകാരനെന്നും ഭിഷഗ്വരനെന്നും നിരൂപകന്മാർ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ലൂക്ക ഇവിടെ വരച്ചുകാട്ടുന്നത്. നമ്മെ ഓരോരുത്തരെയും പോലെ തന്നെ ഈ രംഗത്തരങ്ങേറുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്, അവരുടേതായ ജോലികൾ പൂർത്തീകരിക്കാനുണ്ട്. ആദ്യമായിട്ട് ജോസഫും മേരിയും കർത്തൃനിയമത്തിന് വിധേയരായിട്ടാണ് ജെറൂസലേം ദേവാലയത്തിൽ എത്തിയത് എന്നോർക്കണം. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിയുക്തനും പ്രചോദിതനുമായിട്ടാണ് ദീർഘദർശിയായ ശിമയോനും പ്രവാചികയായ അന്നയും തത്സമയത്ത് അവിടെ രംഗപ്രവേശം ചെയ്തത്. ഇവിടെ മൂന്ന് തലമുറകൾ സമ്മേളിക്കുന്ന അപൂർവ മുഹൂർത്തമായിരുന്നു. ഉണ്ണിയേശുവിനെ കരങ്ങളിലെടുത്ത ശിമയോൻ ദൈവപുത്രനായ മിശിഹായെ തിരിച്ചറിഞ്ഞു. പ്രവാചിക അന്നയാവട്ടെ, ഇസ്രായേലിൻ്റെ വിമോചനം പാർത്തിരുന്നവൾ ആസന്നമായ രക്ഷയുടെ വാഗ്ദാനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. നസറത്തിലെ തിരുക്കുടുംബത്തെപ്പോലെ ലോകത്തെ ഓരോ കുടുംബവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കടന്നു പോകുന്ന തലമുറകളുടെ പിന്തുണയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന സന്ദേശമാണ് ഇന്നത്തെ തിരുനാൾ, സമർപ്പണ തിരുനാൾ, നമുക്ക് നൽകുന്നത്. തലമുറകളുടെ കൂട്ടായ്മയാണ് ലോകത്ത് നന്മ പ്രഘോഷിക്കേണ്ടത്. കുടുംബങ്ങൾ ദൈവജനത്തിൻ്റെ ഭാഗമാണ്. ഈ സ്നേഹസഞ്ചയത്തിൽ കുടുംബങ്ങൾ സന്തോഷത്തോടെ പങ്കുചേരണം, ജീവിതയാത്രയിൽ മുന്നോട്ട് ചരിക്കണം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ അവരുടെ മധ്യയുള്ള രക്ഷകന്റെ സജീവ സാന്നിധ്യത്തെ മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കും, കാണിച്ചു കൊടുക്കും. ഇത് സുവിശേഷത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. ഇത് സുവിശേഷ പ്രഘോഷണമാണ്. കുടുംബങ്ങളുടെ ഇങ്ങനെയുള്ള കൂട്ടായ്മ മനോഹരമാണ്, ആനന്ദദായകമാണ്, അർത്ഥവത്താണ്. വിശ്വാസത്തിൻ്റെ സന്തോഷമാണ് കുടുംബങ്ങളിൽ തെളിയേണ്ടത്. കുട്ടികളും മാതാപിതാക്കളും കാരണവന്മാരും ഒത്തൊരുമിച്ചുള്ള നിറസാന്നിധ്യം കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ദൈവപരിപാലനയിലും അവിടുത്തെ വിശ്വസ്തതയിലും ആശ്രയിക്കുകയാണെങ്കിൽ ഭയപ്പെടാതെ അനുദിന ജീവിതത്തിൽ ശ്രേയസ്സോടെ മുന്നേറാൻ കുടുംബങ്ങൾക്ക് സാധിക്കും. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ മനസ്സിലാകാത്ത ശുദ്ധാത്മാക്കളല്ല ഇന്നത്തെ ദമ്പതികൾ. ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപാകെ ഉത്തരവാദിത്വപൂർണമായി ജീവിക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കണമെന്നാണ് നമ്മെ സമർപ്പണ തിരുനാൾ അനുസ്മരിപ്പിക്കുന്നത്. കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നതിലും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിലുമുള്ള മാതാപിതാക്കളുടെ വലിയ പങ്ക് മാറ്റിവയ്ക്കുകയോ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാതെ തലമുറകളെ കൈകോർത്തു മുന്നേറാൻ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ. അനുദിന ജീവിത പ്രതിസന്ധികളിൽ കരുത്തേകുന്നതും വിശ്വാസത്തിൽ ഞങ്ങളെ ദൃഢപ്പെടുത്തുന്നതുമായ പത്രോശ്ലീഹായുടെ വാക്കുകൾ നമുക്ക് സ്വായത്തമാക്കാം. കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ അങ്ങേ പക്കലുണ്ടല്ലോ. ഞങ്ങളുടെ രക്ഷകനും നാഥനും അങ്ങാണ്, ജീവന്റെ നീരുറവ അങ്ങാണ്. അങ്ങേ കൃപാസ്പർശത്താൽ വിശ്വാസത്തിന്റെ സന്തോഷം അനുദിന ജീവിതത്തിൽ പങ്കുവച്ചു ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഗാനം സുജാത ആലപിച്ചതാണ്. രചന സാധു കുഞ്ഞുകുഞ്ഞുപദേശി. സംഗീതം സുനിൽ സോളമൻ. കർത്താവിന്റെ സമർപ്പണ തിരുനാളിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച വചനചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.